ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
ജനങ്ങളുടെ വിവിധ
സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആന്റ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർകോട് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികളുണ്ടായിട്ടുണ്ട്. ഭൂമി തരംമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൌഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
ഈ മാസം 2 ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്ത് യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2 ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പ് കോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ R സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിമരിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 തിരുവനന്തപുരം പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടത്തും. കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്ത വടകര ഇരിങ്ങൽ പറമ്പത്ത് മുകുന്ദൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം രാവിലെ 9 ഇരിങ്ങലിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ